പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അനുധാവനം ചെയ്തുള്ള നമ്മുടെ പ്രയാണം നമ്മൾ തുടരുകയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ അവഗ്രഥിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ. സ്വർഗസ്ഥനായ പിതാവേ എന്ന അഭിസംബോധനയും അതിനുശേഷം ഉള്ള പ്രധാനപ്പെട്ട മൂന്ന് യാചനകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം. ദൈവമായി ഉള്ള ബന്ധത്തിൽ അവശ്യം സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യമേ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. യേശുവിൻ്റെ ചിന്ത എപ്പോഴും പിതാവിങ്കിലേക്കായിരുന്നു ഉയരുന്നത്. എന്തു കണ്ടാലും അത് പിതാവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു യേശു വിശദീകരിച്ചിരുന്നത്. അവൻ്റെ ജീവിതം മുഴുവനും പിതാവിനോട് ഉള്ള ഐക്യത്തിൽ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ നാമം, പിതാവിൻ്റെ ഹിതം, പിതാവിൻ്റെ രാജ്യം, ഈ ചിന്തകളിലേക്കാണ് യേശു തൻ്റെ ശിഷ്യന്മാരെയും ഉയർത്താനായി ഉണർത്താനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം എന്ന് നമുക്ക് പറയാം, പിതാവിൻ്റെ നാമവും ഹിതവും രാജ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പത്തെക്കുറിച്ചാണ് യേശു ഇന്ന് നമ്മളോട് പറയുന്നത്. അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചിന്തകൾ കുറേ കാലം പിന്നിലേക്ക് പോവുകയാണ്. സെമിനാരിയിൽ പഠിച്ചിരുന്നൊരു കാലം, ദൈവശാസ്ത്രം മൂന്നാം വർഷം പഠിച്ചിരുന്ന കാലത്ത്, അവധിക്കാലത്ത് ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനിടയായി. യുവജനങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധ സാമൂഹ്യ പ്രവർത്തകനായ അബ്ബെ പിയർ എന്ന ഒരു ഫ്രഞ്ച് ഈശോസഭാ വൈദികൻ സംഘടിപ്പിച്ചൊരു ക്യാമ്പായിരുന്നു അത്. ഞങ്ങൾ പങ്കെടുത്തത് ടൂറിൻ എന്ന പട്ടണത്തിനടുത്തുള്ള ഇവ്രയ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. ഏതാണ്ട് ഒരു 50 ചെറുപ്പക്കാരുണ്ടായിരുന്നു, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരായിട്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നവരായിരുന്നു. ഒരു മാസം ദീർഘിച്ച ഈ ക്യാമ്പിൽ ഒരിക്കൽ ഇതിൻ്റെ നേതാവായ അബ്ബെ പിയർ വന്ന് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. 1967 സംഭവിച്ചൊരു കാര്യമാണ്, വർഷം 40 കഴിഞ്ഞു. പക്ഷേ ഇന്നലത്തേതുപോലെ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ സംസാരവും, പ്രത്യേകിച്ചും അദ്ദേഹം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയും. അദ്ദേഹം ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലണം. അതിൽ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും ദൈവവിശ്വാസമുള്ളവരായിരുന്നില്ല. ക്രിസ്ത്യാനികളുടേതായ പേരുകളുണ്ടെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിലധികം ഒന്നും പങ്കുചേരുന്നവരായിരുന്നില്ല അവർ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം എല്ലാ ദിവസവും. എളുപ്പമുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഞാൻ മനഃപാഠം പഠിച്ചു, പലപ്പോഴും ചൊല്ലാറുമുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: ദൈവമേ, വിശപ്പുള്ളവന് ആഹാരവും ആഹാരമുള്ളവന് വിശപ്പും കൊടുക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. മനോഹരമായ ഒരു കൊച്ചു പ്രാർത്ഥന. ദൈവമേ, വിശപ്പുള്ളവന് ആഹാരവും ആഹാരമുള്ളവന് വിശപ്പും കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഈ ലോകത്തിൽ രണ്ട് കൂട്ടം ആളുകളേ ഉള്ളൂ അത്രേ. അബ്ബെ പീറിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്: വിശപ്പുള്ളവരും വിശപ്പില്ലാത്തവരും. വിശപ്പുള്ളവന് പലപ്പോഴും ആഹാരം കിട്ടുന്നില്ല, അതുകൊണ്ട് അവന് ഉറങ്ങാനും സാധിക്കുന്നില്ല. നമുക്കറിയാം, കത്തിക്കാളുന്ന വയറുമായി കിടന്നാൽ ഉറങ്ങുക എളുപ്പമല്ല. വിശപ്പുള്ളവൻ ഉറങ്ങാതെ കിടക്കുന്നു, അവൻ വിശപ്പുള്ളത് കൊണ്ട്. അത് തന്നെയും അല്ല, ആഹാരം കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അവൻ വിശപ്പടങ്ങുന്നുമില്ല. മറുഭാഗത്ത് വിശപ്പില്ലാത്ത മനുഷ്യരുണ്ട്, അവർക്ക് ഒരുപാട് ആഹാരവുമുണ്ട്. ആ ആഹാരം ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, കാരണം അവർക്ക് വിശപ്പില്ല. ആ വിശപ്പില്ലാത്തവനും ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഒന്ന് അജീർണം കൊണ്ടായിരിക്കാം, അമിതമായി ആഹാരം കഴിച്ചതുകൊണ്ടായത് വയറുവേദനയും തലവേദനയും കൊണ്ടൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഈ വിശപ്പുള്ളവൻ, തനിക്ക് ആഹാരം കിട്ടാത്തവൻ ഉണർന്നെഴുന്നേറ്റ് ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആഹാരവും ഞങ്ങളുടെ വിഭവങ്ങളും മോഷ്ടിച്ചേക്കുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. അപ്പോൾ വിശപ്പുള്ളവനും വിശപ്പില്ലാത്തവനും ഉറങ്ങാൻ സാധിക്കാത്ത ഈ ലോകത്ത് ഉറക്കത്തിനൊരു മാർഗമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, വിശപ്പില്ലാത്തവൻ വിശപ്പുള്ളവന് ആഹാരം കൊടുക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് ഇപ്രകാരമൊരു പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിച്ചത്: ദൈവമേ, വിശപ്പുള്ളവന് ആഹാരം കൊടുക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അതോടൊപ്പം വിശപ്പില്ലാത്തവന് അഥവാ ആഹാരമുള്ളവന് വിശപ്പ് കൊടുക്കാനും. വിശപ്പ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. വിശക്കാതിരുന്നിട്ട് വിശപ്പുണ്ടാക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുന്നു, ആവശ്യത്തിന് മിച്ചം ഭക്ഷിച്ചതിന് ശേഷം അത് ദഹിപ്പിക്കാൻ വേണ്ടി വീണ്ടും മരുന്ന് കഴിക്കുന്നു. മരുന്ന് കഴിച്ചിട്ടും ദഹിക്കാതിരിക്കുമ്പോൾ കഠിനമായ വയറുവേദന ഉണ്ടാകുന്നു. ഞാൻ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. ജർമ്മനിയിൽ അവധിക്കാലത്ത് ജോലി ചെയ്തിരുന്നൊരു കാലഘട്ടം, ഞാൻ റോമിൽ പഠിച്ചിരുന്ന കാലത്ത് അവധിക്കാലത്ത് ജർമ്മനിയിൽ, അച്ഛനായതിനു ശേഷം അവധിക്കാലത്ത് ജർമ്മനിയിലെ ഏതെങ്കിലും ഇടവകയിൽ പോയി 3 മാസം ജോലി ചെയ്യുക പതിവായിരുന്നു. അങ്ങനെ ജോലി ചെയ്യുന്നൊരു ഇടവകയിൽ കൊർണേലിയസ് എന്ന് പറഞ്ഞൊരു സന്യാസി വന്നു. അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയാണ്. വലിയ തടിയുള്ള മനുഷ്യൻ, ഒരു 6 അടി ഉയരവും 150 കിലോ ഭാരവും വലിയൊരു വയറുമുള്ള മനുഷ്യൻ. ഞാൻ തിന്നുന്നതിൻ്റെ 10 ഇരട്ടി അദ്ദേഹം തിന്നുമായിരുന്നു. അത്രയും തിന്നേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. ഒരിക്കലും ഞാൻ ചോദിച്ചു, താൻ എന്തിനാണ് ഇത്രമാത്രം ഭക്ഷണം കഴിക്കുന്നത്? ഒരു 2 കിലോ ഇറച്ചിയും അതിൽ കൂടുതൽ ഉരുളക്കിഴങ്ങും അകത്താക്കുമ്പോഴേക്കും അതുകൊണ്ട് വല്ല ഉപകാരമുണ്ട്? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. കാരണം ഞാനിങ്ങനെ വയറു നിറയെ വയർ കൊള്ളാതെ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ശക്തമായ വയറുവേദന ഉണ്ടാകും. ആ ശക്തമായ വയറുവേദന കർത്താവിൻ്റെയുള്ള സ്നേഹത്തെ പ്രതി ഞാൻ സഹിക്കും. അങ്ങനെ എൻ്റെ വയറുവേദന കർത്താവിൻ്റെ പീഡാസഹനത്തിലുള്ള പങ്കുചേരലായി ഞാൻ കാഴ്ചവെക്കും. അങ്ങനെ ഈ അമിതമായ ഭക്ഷണത്തിലൂടെ ഏറ്റെടുക്കുന്ന സഹനം കർത്താവിന് പ്രീതികരമാകും. എനിക്ക് തമാശയായിട്ട് തോന്നി. ഇന്നും അദ്ദേഹത്തിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് അമിത ഭക്ഷണവും അമിതമായ മേധസ്സും കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്നാണ് പിന്നീട് കേൾക്കാൻ സാധിച്ചത് അദ്ദേഹത്തെക്കുറിച്ച്. ഭക്ഷണത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മകൾ ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ദൈവം മനുഷ്യൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന കാര്യം. എല്ലാ സൃഷ്ടികൾക്കും ആഹാരം ആവശ്യമുണ്ട്. സസ്യങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും മത്സ്യത്തിനും എല്ലാം ആവശ്യമായ ആഹാരമുണ്ട്. ആ ആവശ്യത്തിനുള്ള ആഹാരത്തിന് മാർഗം ദൈവം തന്നെ കാണിച്ചു തന്നിട്ടുമുണ്ട്. സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതലേ ഈ ഒരു ശ്രദ്ധ ദൈവത്തിനുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കും, ഓരോന്നിനും ആവശ്യമായ ആഹാരമാണ് ആദ്യമേ സൃഷ്ടിക്കുക. സസ്യലതാദികളെയും വൃക്ഷങ്ങളെയും പഴങ്ങളെയുമൊക്കെ സൃഷ്ടിക്കുമ്പോൾ അത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കുമൊക്കെ ആഹാരമാകാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് പ്രത്യേകം പറയും. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ സമൃദ്ധമായി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ദൈവം ഈ പ്രപഞ്ചം മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ പ്രപഞ്ചത്തിൻ്റെ മേൽ മനുഷ്യൻ ആധിപത്യമല്ല, ഉപയോഗ അവകാശമാണ് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും ആവശ്യമായത് ഈ ഭൂമിയിൽ കണ്ടെത്താനുള്ള അവകാശം ദൈവം നൽകിയിട്ടുണ്ട്. പറുദീസായെക്കുറിച്ചും ഏദൻ തോട്ടത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഇതാണ് ദൈവം പ്രത്യേകമായിട്ടും ഉദ്ദേശിക്കുക. വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മളോട് പറയും, തോട്ടം സൂക്ഷിക്കാനും കൃഷി ചെയ്യാനുമായി ദൈവം ആദാമിനെ തോട്ടത്തിലാക്കി എന്ന് പറയും. തോട്ടം കൃഷി ചെയ്യണം, തോട്ടം സൂക്ഷിക്കണം, സംരക്ഷിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ഈ പ്രപഞ്ചത്തിൻ്റെ മാനേജരായി ദൈവം മനുഷ്യനെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും ആവശ്യമായത് ഈ ഭൂമിയിൽ തന്നെ കണ്ടെത്താനുള്ള സാധ്യതയുമുണ്ട്. എല്ലാവർക്കുമായി ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ എല്ലാവരും വളരണം, വികസിക്കണം, ഒന്നും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും സമൃദ്ധമായി ആഹാരം ലഭിക്കണം, അത് ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയാണ്. പക്ഷേ ചില സാഹചര്യത്തിൽ അർഹമായതിനേക്കാൾ കൂടുതൽ ചിലരെടുക്കുകയും അർഹമായത് മറ്റുള്ളവർക്ക് നിഷേധിക്കുകയും ചെയ്യുമ്പോൾ പട്ടിണി ഉണ്ടാകുന്നു, ക്ഷാമമുണ്ടാകുന്നു. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ഭാഗത്തുനിന്ന് വലിയ സമൃദ്ധി, മറുഭാഗത്തുനിന്ന് വലിയ പട്ടിണി. പട്ടിണി മൂലമുണ്ടാകുന്ന മരണത്തെക്കുറിച്ച് നമ്മൾ ദിനംപ്രതി എന്നോണം വായിക്കാറുണ്ട്. ഒരുപക്ഷേ ഈ കേൾക്കുന്നവർ ചുരുക്കം പേരെങ്കിലും എന്താണ് പട്ടിണിയെന്ന്, എന്താണ് വിശപ്പെന്ന് അനുഭവിച്ചിട്ടുള്ളവരുമായിരിക്കും. വിശപ്പടക്കാൻ വേണ്ടി എന്തും ഭക്ഷിക്കുന്ന വ്യക്തികൾ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മുടെ പട്ടണങ്ങളിലും കുപ്പത്തൊട്ടികളിൽ തപ്പി നടക്കുന്ന കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും നമ്മൾ കാണാറുണ്ട്. കുപ്പക്കൂനകളിലും ആഹാരം തേടുന്ന മനുഷ്യരെ കാണും. ആവശ്യത്തിന് മിച്ചമുണ്ടായിരുന്നു വലിച്ചെറിഞ്ഞതാണ് ഇവിടെ അന്വേഷിച്ചു പോകുന്നത് എന്നും നമുക്കറിയാം. ഇപ്പോഴ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന യേശു പഠിപ്പിച്ചപ്പോൾ വളരെ നിർണായകമായൊരു വിഷയത്തിലേക്ക് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പിതാവിൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്നാണ് സാധാരണ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുക. അന്നന്ന് വേണ്ട അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നാണ് ഒറിജിനൽ. കുറച്ചുകൂടി യേശു പഠിപ്പിച്ച പ്രാർത്ഥന അതിൻ്റെ മൂലഭാഷയോട് വിശ്വസ്ത പുലർത്തി തർജ്ജമ ചെയ്യുകയാണെങ്കിൽ അന്നന്ന് വേണ്ട അപ്പം ഇന്നു ഞങ്ങൾക്ക് തരണമേ എന്നാവും. എന്താണ് ഈ അപ്പം? എന്താണ് അന്നന്ന് വേണ്ട ആഹാരം? എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് യേശു അർത്ഥമാക്കുന്നത്? അപ്പം, ആഹാരം എന്നൊക്കെ പറയുമ്പോൾ ആദ്യമേ ഏറ്റവും വ്യക്തമായ, ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം, അവൻ്റെ ശരീരത്തിൻ്റെ ആവശ്യം, അവൻ്റെ മനസ്സിൻ്റെ ആവശ്യം, അവൻ്റെ ആത്മാവിൻ്റെ ആവശ്യം, ഈ ആവശ്യമുള്ളതെല്ലാം തരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. ആദ്യമേ ശരീരത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമുക്കറിയാം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ എത്രയോ തവണ ദൈവം മനുഷ്യന് ആഹാരം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് മരുഭൂമിയിൽ വെച്ച് സംഭവിച്ചതാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് താൻ മോചിപ്പിച്ചു കൊണ്ടുവന്ന ജനം മരുഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ആഹാരമില്ലാതെ ക്ലേശിച്ചു. ജനങ്ങൾ പരാതി പറഞ്ഞു, ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കൊല്ലാനാണോ നീ ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്? ഇവിടെ ആഹാരമില്ല. വിശന്നു പൊരിഞ്ഞ ജനം അപ്പത്തിനുവേണ്ടി നിലവിളിച്ചപ്പോൾ ദൈവം മോശ വഴി അവർക്ക് ആഹാരം കൊടുത്തത് പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 13-15 വാക്യങ്ങളിൽ ഈ അത്ഭുതകരമായ അപ്പത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. എന്താണിത്? മൻ ഹു എന്നാണ് ഹിബ്രു ഭാഷയിൽ. അതിൽ നിന്നാണ് മന്ന എന്ന വാക്കുണ്ടായത്. ഇതെന്താണ് എന്ന് മന്ന എന്ന വാക്കിനർത്ഥമുള്ളൂ. അതേസമയം അതിൻ്റെ ധ്വനി, അതിൻ്റെ അർത്ഥം, വ്യംഗ്യമായ അർത്ഥം മോശ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തരുന്ന അപ്പമാണിത്. ഈ അപ്പമാണ് പിന്നീട് മാലാഖമാരുടെ ഭക്ഷണമാണെന്നും സ്വർഗത്തിന് ദൈവം വർഷിച്ചതാണെന്നും ഒക്കെ സങ്കീർത്തനങ്ങളിലൂടെ എടുത്തു പറയുക. 78-ാം സങ്കീർത്തനം 23-25 വാക്യങ്ങൾ, അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തിൻ്റെ വാതിലുകൾ തുറന്നു, അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി, മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു, അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു. എല്ലാവർക്കും സമൃദ്ധമായി ഭക്ഷണം ലഭിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹമാണത്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗവുമാണ്. ഇതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 104-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ, അവിടുന്ന് ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു, അവിടുത്തെ പ്രവൃത്തിയുടെ ഫലമനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു, അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു, മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്കു വേണ്ടി സസ്യങ്ങൾ മുളപ്പിക്കുന്നു. എല്ലാറ്റിനും ആവശ്യമായത് ദൈവമാണ് നൽകുന്നത്. എല്ലാ ജീവികളും ദൈവത്തിൽ നിന്നാണ് ആഹാരം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് 104-ാം സങ്കീർത്തനം 27-28 വാക്യങ്ങൾ ഇപ്രകാരം കാണും, യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു, അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു, അങ്ങ് കൈ തുറന്ന് കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. അപ്പോൾ ദൈവം ദാനമായി നൽകുന്ന ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു സർവ്വജീവജാലങ്ങളും. ദൈവം നൽകിയെങ്കിലേ ഭക്ഷണം ലഭിക്കൂ. അതുകൊണ്ട് തന്നെയാണ് യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, അന്നന്നു വേണ്ട ആഹാരം, അന്നന്നു വേണ്ട അപ്പം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഭക്ഷണം ദൈവത്തിൻ്റെ ദാനമാണ്, അതോടൊപ്പം മനുഷ്യപ്രയത്നത്തിൻ്റെ ഫലവുമാണ്. ലത്തീൻ കുർബാനയിൽ കാഴ്ചവെപ്പിൻ്റെ ഭാഗമായി ഇങ്ങനെ പറയാറുണ്ട്, ഭൂമിയുടെ ദാനവും മനുഷ്യപ്രയത്നത്തിൻ്റെ ഫലവുമായി ഉണ്ടായ ഈ അപ്പം, ഈ വീഞ്ഞ്. അപ്പം ഭക്ഷണ സാധനങ്ങൾ ദൈവത്തിൻ്റെ കൃപയുടെ ഭാഗമാണ്, ദാനമാണ്, മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലവുമാണ്. അപ്പോൾ യേശു നമ്മളെ പഠിപ്പിക്കുക, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ ദാനം സ്വീകരിക്കണമെന്നാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ അടുക്കൽ യാചിക്കുക. ഇതൊന്നും നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാനാവില്ല. ദൈവം ദാനമായി നൽകുന്നതാണ്. ദൈവം ദാനമായി നൽകിയില്ലെങ്കിൽ ഇവിടെ ആഹാരമുണ്ടാവില്ല. നമുക്കറിയാം ഭൂമിയുടെ പല ഭാഗങ്ങളും ഇന്ന് വലിയ മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് രാജസ്ഥാനിലെ മരുഭൂമിയാവാം, സഹാറ മരുഭൂമി ആവാം, അറേബ്യൻ മരുഭൂമിയാവാം, മറ്റേത് മരുഭൂമിയുമാവട്ടെ, മരുഭൂമിയിൽ ഒന്നും വളരുന്നില്ല. ദൈവം മഴ പെയ്യിക്കുന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ വെള്ളമുണ്ടാവില്ല. ഈ വെള്ളമില്ലാതെ കൃഷികളൊന്നും നടക്കില്ല. വെള്ളം അധികമായാലും വെള്ളം കുറവായാലും ഇല്ലാതായാലും കൃഷികൾ നഷ്ടപ്പെട്ടു പോകും. ദൈവം നൽകിയ ഭൂമിയിൽ ദൈവം നൽകുന്ന ജലവും ദൈവം നൽകുന്ന ഫലപുഷ്ടിയും മൂലമാണല്ലോ വിളവുകളുണ്ടാവുക. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് ഇതെല്ലാം. അധ്വാനിച്ച് മനുഷ്യൻ അപ്പം സമ്പാദിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ അപ്പം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ദാനത്തെക്കുറിച്ച് അങ്ങേക്ക് നന്ദി എന്നുകൂടി നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. ദൈവം നൽകുന്നത് ദാനമായി സ്വീകരിക്കണം, നന്ദിയോടെ സ്വീകരിക്കണം, അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് അനുസ്മരിക്കുകയും ചെയ്യണം. ഓരോ ദിവസവും എനിക്ക് ആവശ്യമായ ഭക്ഷണം ദൈവം നൽകുന്നതാണ്. ഇങ്ങനെ ദൈവം നൽകുന്ന ഭക്ഷണം, സൗജന്യമായി നൽകുന്ന ഭക്ഷണം ഞാൻ സ്വീകരിക്കുന്നതോടൊപ്പം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടി യേശുവിനെ അനുസ്മരിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. എനിക്കുള്ളത് മാത്രം കിട്ടിയാൽ പോരാ, എനിക്ക് ആഹാരം ആവശ്യത്തിന് മിച്ചമുണ്ടെങ്കിൽ ഞാനത് വലിച്ചെറിയാൻ എനിക്കൊരിക്കലും അവകാശമില്ല. എൻ്റെ പടിവാതിൽക്കൽ ആഹാരം കിട്ടാതെ കിടക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അവനോട് ഉത്തരവാദിത്വമുണ്ട്. ആ കഥയാണ് യേശു, ആ സംഭവമാണ്, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യമാണ് ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയിലൂടെ യേശു നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് തിന്നുകുടിച്ച് മതിക്കുന്ന ധനവാൻ, മറുഭാഗത്ത് പട്ടിണി കിടന്നു മരിക്കുന്ന ലാസർ. ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമല്ല, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തെ അവഹേളിക്കലാണ്. എനിക്ക് ദാനമായി കിട്ടിയത് എൻ്റെ സ്വന്തമെന്ന് കരുതി ഞാൻ ധൂർത്തടിക്കുമ്പോൾ ഞാൻ വലിയ അനീതി പ്രവർത്തിക്കുകയാണ് എന്ന് യേശു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ആവശ്യത്തിന് മിച്ചം ആഹാരമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് യേശു നമ്മളെ അനുസ്മരിപ്പിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്, പക്ഷേ അപ്പവും അവൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് വിശന്ന് പൊരിഞ്ഞ മനുഷ്യർക്ക് യേശു തന്നെ ആഹാരം കൊടുക്കുക. തൻ്റെ പിന്നാലെ വന്നവർ മൂന്ന് ദിവസമായി തന്നെ അനുഗമിക്കുന്നവർക്ക് വിശക്കുന്നുണ്ട് എന്ന് മനസ്സിലായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുവിൻ, ഞങ്ങളെവിടെ പോയാണ് ആവശ്യത്തിന് മാത്രം ആഹാരമുണ്ടാക്കുക? ഈ 5000 പേരുള്ള ഇവർക്ക് എവിടുന്ന് ആഹാരം കൊടുക്കും? ഞങ്ങളുടെ അടുത്ത് ആകപ്പാടെ 5 അപ്പം 2 മീനുമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് യേശു പറയും, നിങ്ങൾക്കുള്ളത് കൊണ്ടുവരൂ. 5 എങ്കിൽ 5, അത് പൂർണ്ണമായി കൊടുക്കാൻ തയ്യാറായപ്പോൾ 5000 പുരുഷന്മാരും അതിലേറെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമുള്ള സമൂഹത്തിന് മുഴുവനും വിശപ്പടക്കാൻ മാത്രം ലഭ്യമായി. അപ്പോൾ സമ്പൂർണമായ ഒരു സമർപ്പണം ഇവിടെ ആവശ്യമാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടി ഈ പ്രാർത്ഥന നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. പട്ടിണി മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൽ എനിക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം. പലപ്പോഴും വിരുന്നുകളുടെയൊക്കെ ഭാഗമായി ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട്. വിരുന്നുകളല്ല, വീടുകളിൽ പോലും ആവശ്യത്തിന് മിച്ചം പാകം ചെയ്യുകയും അവസാനം അത് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ ഓർക്കണം, ഇത് അവകാശപ്പെട്ട മനുഷ്യർ പട്ടിണി കിടക്കുന്നവരുണ്ട് എന്ന്. അപ്പോഴേ അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരിക്കലും സാധിക്കുകയില്ല ആവശ്യത്തിന് മിച്ചമുള്ള ആഹാരം നഷ്ടപ്പെടുത്താനായിട്ട്. ചുറ്റുപാടുമുള്ളവരുമായി പങ്കുവയ്ക്കാതെ ധൂർത്തടിക്കാനുള്ള അവകാശം എനിക്കില്ല എന്നുകൂടി എന്നെ അനുസ്മരിപ്പിക്കുകയാണ് ഈ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ. അതുപോലെ വിശക്കുന്നവരുമായി ഇന്ന് പങ്കുവയ്ക്കുന്നില്ല എങ്കിൽ നാളെ വിശക്കുമ്പോൾ ആരും എനിക്ക് തരികയില്ല എന്നുകൂടി ഓർക്കണം. ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയുടെ മറുഭാഗം യേശു പഠിപ്പിക്കുന്നുണ്ട്, മരണത്തിന് ശേഷം സംഭവിക്കുന്നത്. പിതാവായ അബ്രാഹമേ ആ ലാസറിനെ അയച്ച് അവൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും എൻ്റെ നാവിലിട്ടിക്കാനായി പറഞ്ഞയക്കണമേ എന്ന് പറയുമ്പോൾ അബ്രാഹം പറയുന്നൊരു വാക്കുണ്ട്, മകനെ നീ ഓർക്കണം, നിൻ്റെ ജീവിതകാലത്ത് നീ സമൃദ്ധമായി ഭക്ഷിച്ചു, ഈ ലാസർ പട്ടിണി കിടന്ന് മരിക്കുകയായിരുന്നു. പക്ഷേ ഇവ ഇന്ന് അവനോട് ആശ്വസിപ്പിക്കപ്പെടുന്നു. ഈ ആശ്വാസം പങ്കുവയ്ക്കുന്നവന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് കൂടി യേശു പഠിപ്പിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, അല്ലെങ്കിൽ എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല എന്ന വിധിവാചകമുണ്ടാകും. അപ്പോൾ അപ്പം നമ്മെ സംബന്ധിച്ചോളം ജീവപ്രധാനമായൊരു കാര്യമാണ്. ദൈവമനുഷ്യ ബന്ധത്തെയും പരസ്പരമുള്ള സഹോദര ബന്ധങ്ങളെയും എല്ലാം നിർണ്ണയിക്കുന്നത് ഈ അപ്പമാണ്. അതുകൊണ്ടാണ് യേശു അപ്പത്തിൻ്റെ ഭാഷ ഇത്രയധികം ഉപയോഗിക്കുക. അപ്പമായി തീർന്നവനാണ് അവൻ. ബേത്ത്ലഹം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ വീട് എന്നാണ്. നമുക്ക് ആഹാരമായി തീരാൻ ആഹാരത്തിൻ്റെ വീട്ടിലാണ് അവൻ ജനിച്ചത്. അവസാനം ഇന്ന് നമ്മുടെ മധ്യേ അവൻ വസിക്കുന്നത് അപ്പമായിട്ടാണ്. സ്വർഗത്തിൽ നിറങ്ങി വന്ന് ജീവനുള്ള അപ്പം ഞാനാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പം മുറിച്ച് പങ്കുവെച്ച് കൊടുത്തുകൊണ്ടാണ് പറയുക, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അപ്പോൾ അന്നന്നു വേണ്ട അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികമായ ആഹാരത്തിന് വേണ്ടി, ആത്മീയമായ ഭക്ഷണത്തിന് വേണ്ടി ദൈവത്തോട് യാചിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ആവശ്യമായതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. ആവശ്യമായത് ഒന്നിനും കുറവ് വരാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. അതോടൊപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്വന്തമെന്ന് കരുതി പൂഴ്ത്തിവെക്കാതെ നശിപ്പിക്കാതെ ആവശ്യമുള്ളവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധരാവണം. ദൈവമേ, വിശപ്പുള്ളവർക്ക് ആഹാരവും ആഹാരമുള്ളവർക്ക് വിശപ്പും കൊടുക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. കരുണയവാനും സ്നേഹനിധിയുമായ ദൈവമേ, എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ ആഹാരം അവിടുന്ന് സൗജന്യമായി നൽകുന്നുവല്ലോ. അന്നൊന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്കുള്ളത് ആവശ്യക്കാരുമായി പങ്കുവയ്ക്കാനുള്ള കൃപയും സന്നദ്ധതയും ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.